عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസിക്ക് അള്ളാഹുവിന്റെ ഒരു ആജ്ഞയെ എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. അതായത് അള്ളാഹു നമ്മെ ആരാധനക്കായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏതുപോലെ എന്നാൽ അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിഅഅബ്ദൂൻ. അതായത് നാം ജിന്നിനെയും ഇൻസിനെയും ആരാധനക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ അള്ളാഹു തആല നമുക്ക് ആരാധനയുടെ രീതികളും പറഞ്ഞു തന്നു. അതിൽ കർമ്മഭാഗവും ഉണ്ട്, അതായത് ബാഹ്യമായ അനക്കമടക്കങ്ങളും, പിന്നെ ദുആകളുടെ വാക്യങ്ങളുമുണ്ട്. അവയെ ദിക്ർ എന്നും പറയാം. നമസ്കാരത്തിൽ ഈ രണ്ട് കാര്യങ്ങളുമുണ്ട്, അതായത് ബാഹ്യമായ ചലനങ്ങളുമുണ്ട്, പിന്നെ ദിക്റുമുണ്ട്, ദുആയുമുണ്ട്. എന്നാൽ നമസ്കാരങ്ങൾ കൂടാതെ ദിക്റും ദുആകളും അള്ളാഹുവിനെ സ്മരിക്കലും ഒരു വിശ്വാസിയുടെ ജോലിയാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല ധാരാളം ദുആകൾ വിവിധ പ്രവാചകന്മാരുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അവ നാം നമസ്കാരത്തിലും ചൊല്ലാവുന്നതാണ്, പിന്നെ കറങ്ങി നടന്നുകൊണ്ടും ദിക്റിന്റെ രൂപത്തിലും ചൊല്ലാവുന്നതാണ്. ആളുകൾ തങ്ങളുടെ കത്തുകളിൽ എഴുതാറുണ്ട്, ഞാൻ ഇന്ന ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾ ഇന്ന കഷ്ടപ്പാടിലാണ്, ഏതെങ്കിലും ദുആ അല്ലെങ്കിൽ ദിക്കർ പറയുകയാണെങ്കിൽ ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതായിരിക്കും, അങ്ങനെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദൂരീകരിക്കുന്നതായിരിക്കും. സാധാരണയായി അവർക്ക് ഞാൻ എഴുതാറുള്ളത്, നമസ്കാരങ്ങളിലേക്ക് ഊന്നൽ നൽകുക, സുജൂദുകളിൽ ദുആകൾ ചെയ്യുക, നമസ്കാരങ്ങളിൽ ദുആ ചെയ്യുക, അള്ളാഹുവിനോട് സഹായം തേടുക. എന്നാൽ ഇന്ന് ഞാനൊരു ദിക്റിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്, പിന്നെ അള്ളാഹുവിൽ നിന്ന് അവതരിച്ച ദുആയുമാണ്. അതിന്റെ ആശയങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് ചൊല്ലുന്നത് കൊണ്ട് മനുഷ്യൻ അള്ളാഹുവിന്റെ തൗഹീദിന്റെ ഗ്രാഹ്യം ലഭിക്കുന്നു, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലും അഭയത്തിലും വരുന്നു. അങ്ങനെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും സുരക്ഷിതനായിരിക്കുകയും ചെയ്യും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം കൃത്യമായി ദിവസേന രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ആയത്തുകളും ദുആകളും ചൊല്ലുക മാത്രമല്ല സ്വഹാബാക്കളോടും ചൊല്ലുവാൻ കൽപ്പിച്ചിരുന്നു. പിന്നെ ധാരാളം സ്ഥലങ്ങളിൽ ഈ ആയത്തുകളുടെ ദുആകളുടെ പ്രാധാന്യത വിവരിച്ചിട്ടുണ്ട്, ഇതിന്റെ പ്രയോജനങ്ങൾ വിവരിച്ചിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ സ്വയം കർമ്മങ്ങളുടെ കാര്യത്തിൽ ഇത് സംബന്ധമായി റിവായത്ത് കിട്ടുന്നുണ്ട്. റിവായത്തിൽ വരുന്നത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായ്പ്പോഴും ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി, സൂറ ഇഖ്ലാസ്, സൂറ ഫലഖ്, സൂറ നാസ് അതായത് വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ മൂന്ന് സൂറത്തുകളും പിന്നെ ആയത്തുൽ കുർസിയും മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് കൈകളിൽ ഊതി പിന്നെ തങ്ങളുടെ കൈകൾ ശരീരത്തിൽ തടവിയിരുന്നു. ഏതുപോലെ എന്നാൽ തലയിൽ നിന്ന് തുടങ്ങി ഏതുവരെ ശരീരത്തിൽ കൈ എത്തിപ്പെടുമോ അവിടം വരെ തടവുമായിരുന്നു. അങ്ങനെ ഈ പ്രവൃത്തി താങ്കൾ കൃത്യമായി ചെയ്തു പോന്നിരുന്നു, കൃത്യമായി ചെയ്തു. ഇത് താങ്കളുടെ സുന്നത്തായി. പിന്നെ ഈ പ്രവൃത്തി എല്ലാ മുസ്ലിങ്ങളും ചെയ്യേണ്ടതാണ്. നാം അഹമ്മദികൾ, നമുക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സുന്നത്തുകളും പ്രാവർത്തികമാക്കുന്നതിലേക്ക് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ദിശാനിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നാം ഇത് പ്രാവർത്തികമാക്കുന്നതിന് പ്രത്യേകം പരിശ്രമിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥകളിൽ ഏതൊന്നിലാണോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ദുആകളും നമസ്കാരങ്ങളും സിക്റുകളിലേക്കും പ്രത്യേകമായി കേവലം നാം സ്വയം ആത്മീയ ഭൗതിക ആവശ്യങ്ങൾക്കായി ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ജമാഅത്തി ഫിത്നകളും ഫസാദും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും ഒരു ഗൌരവമേറിയ പ്രധാന ബാധ്യതയായി മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഈ ദിക്ർ, ആയാത്തുകളുടെ പ്രാധാന്യത വേറെയും ചില ഹദീസുകളിൽ ലഭിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ആയത്തുൽ കുർസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് രണ്ട് ജുമാ മുമ്പ് ഞാൻ വിവരിച്ചിട്ടുണ്ട്. ഇന്ന് വിശുദ്ധ ഖുർആനിലെ അവസാന മൂന്ന് സൂറത്തുകളെ കുറിച്ച് ഹദീസുകളിലെ വെളിച്ചത്തിൽ സംസാരിക്കുന്നതാണ്. എങ്ങനെയാണ് വീണ്ടും വീണ്ടും വിവിധ തരത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കൾക്ക് ഈ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്? ഒരു റിവായത്തിൽ അവസാന മൂന്ന് കുൽ പാരായണം ചെയ്ത് ശരീരത്തിൽ ഊതുന്നതിനെ കുറിച്ച് ഹദ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നു. പറയുന്നു, എല്ലാ രാത്രിയിലും നബിയെ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കയിൽ കിടക്കുമ്പോൾ തന്റെ ഉള്ളം കൈകൾ യോജിപ്പിച്ച് അതിൽ ഊതുന്നു, അവയിൽ ഇത് ചൊല്ലുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പിന്നെ സാധ്യമാകുന്നതുവരെ ഈ മൂന്ന് സൂറത്തുകൾ ചൊല്ലുമായിരുന്നു, രണ്ട് കൈകളും ശരീരത്തിൽ തടവുമായിരുന്നു. താങ്കൾ തങ്ങളുടെ ശിരസ്സും മുഖത്തും നിന്ന് രണ്ടു കൈകളും തടവുവാൻ തുടങ്ങുന്നു, പിന്നെ ശരീരഭാഗത്ത് തങ്ങളുടെ കൈകൾ എത്തുന്നിടം വരെ താങ്കൾ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമായിരുന്നു. താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവൃത്തി കൃത്യമായി ചെയ്യുമായിരുന്നു എന്ന് ഹദ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഹദ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന രോഗസമയത്ത് സ്വയം ഈ ദുആകൾ ചൊല്ലി തന്റെ കൈകളിൽ ഊതി തന്റെ കൈകൾ താങ്കളുടെ ശരീരത്തിൽ തടവുമായിരുന്നു. അതായത് ഹദ്രത്ത് ആയിഷ വിവരിക്കുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയാകുമ്പോൾ ദുആകൾ ചൊല്ലി തന്റെ മേൽ ഊതിയിരുന്നു. പറയുന്നു, താങ്കളുടെ രോഗം മൂർച്ഛിച്ചപ്പോൾ ഞാൻ ഈ സൂറത്തുകൾ താങ്കളിൽ ചൊല്ലി താങ്കളുടെ കൈകൾ അതിന്റെ അനുഗ്രഹത്തിന്റെ പ്രതീക്ഷയോടുകൂടി താങ്കളിൽ തടവിയിരുന്നു. അതായത് ഈ ചിന്ത ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വന്നത് തീർച്ചയായും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതിൽ കൃത്യനിഷ്ഠ പുലർത്തിയിരുന്നത് കൊണ്ടാണ്. പിന്നെ അതിന്റെ അനുഗ്രഹങ്ങളുടെ പ്രാധാന്യത ഹദ്റത്ത് ആയിഷയിൽ വളരെ തുറന്നു വിവരിച്ചിരുന്നു. പിന്നെ സ്വഹാബാക്കൾക്ക് ഈ സൂറത്തുകളുടെ അനുഗ്രഹങ്ങളും പ്രാധാന്യതകളെയും എങ്ങനെ പകർന്നു നൽകിയത് ഇക്കാര്യം ഹദ്റത്ത് ഉഖ്ബ ബിൻ ആമിർ വിവരിക്കുന്നു. എന്റെ കൂടിക്കാഴ്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടന്നു. താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വന്ന് എന്റെ കൈ പിടിച്ചു, പറയുകയുണ്ടായി, അല്ലയോ ഉഖ്ബ, ഞാൻ നിനക്ക് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, പിന്നെ ഫുർഖാൻ അലീമിൽ വിവരിച്ചിട്ടുള്ള സൂറത്തുകളിൽ നിന്ന് മൂന്ന് ഉത്തമമായ സൂറത്തുകൾ പറഞ്ഞു തരട്ടെയോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും, അല്ലാഹു എന്നെ താങ്കളിൽ ചേർക്കട്ടെ. പിന്നെ താങ്കൾ എനിക്ക് കുൽ അല്ലാഹു അഹദ്, കുൽ ഔദു റബ്ബി ഫലഖ്, കുൽ ഔദു റബ്ബിന്നാസ് പാരായണം ചെയ്ത് കേൾപ്പിച്ചു. പിന്നെ പറയുകയുണ്ടായി, അല്ലയോ ഉഖ്ബ, നീ ഇവ മറക്കരുത്, ഇവ ചൊല്ലാതെ ഒരു രാത്രിയും കഴിച്ചുകൂട്ടരുത്. ഉഖ്ബ പറയുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ അന്നു മുതൽ, അതായത് നീ ഇത് മറക്കരുത്, അന്നു മുതൽ ഞാൻ ഇത് മറന്നിട്ടില്ല, ഞാൻ ഒരു രാത്രിയും ഇവ ചൊല്ലാതെ കഴിച്ചുകൂട്ടിയിട്ടില്ല, പാരായണം ചെയ്യാതിരുന്നിട്ടില്ല. താങ്കളുടെ ഈ ഇവ മറക്കരുത് എന്ന വിവരണം, അതുപോലെ ഒരു രാത്രിയും ഇവ പാരായണം ചെയ്യാതെ കഴിച്ചുകൂട്ടരുത്, വ്യക്തമാക്കി തരുന്നത് താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം കൃത്യനിഷ്ഠയോടുകൂടി ഇത് ചൊല്ലിയിരുന്നു. അല്ലാഹു തആലയുടെ വാക്കുകളിൽ, ആജ്ഞകളിൽ, ദുആകളിൽ ഏറ്റവുമധികം പ്രവർത്തിച്ചിരുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അപ്പോഴാണ് താങ്കൾ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നത്. പിന്നെ സൂറ ഇഖ്ലാസിന്റെ പ്രാധാന്യതയുടെ കാര്യത്തിൽ, അതായത് ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്നത്, ഇതിന്റെ കാര്യത്തിൽ ഒരു ഹദീസിൽ ഇങ്ങനെ ലഭിക്കുന്നു, ഹദ്റത്ത് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നു, ഒരു വ്യക്തി ഖുൽ ഹു അല്ലാഹു അഹദ് പാരായണം ചെയ്യുന്നത് കേട്ടു. അത് വീണ്ടും വീണ്ടും പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി മുഴുവൻ കാര്യങ്ങളും വിവരിച്ചു. എന്തുകൊണ്ടെന്നാൽ അയാളെ ചെറിയവനും കുറഞ്ഞവനുമായി കരുതി പരാതിയുടെ രീതിയിലാണ് വിവരിച്ചത്. അതിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, എന്റെ ജീവനിരിക്കുന്ന അള്ളാഹുവാണ് സത്യം, ഇവ വിശുദ്ധ ഖുർആന്റെ മൂന്നിലൊരു ഭാഗത്തിന് തുല്യമാണ്. അത് അബൂ സയ്യിദ് ഖുദ്രി അൻഹു ഈ വിഷയമായി ഒരിടത്ത് വിശദമായി വിവരിക്കുന്നു. അതായത് നബിയെ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരു രാത്രിയിൽ വിശുദ്ധ ഖുർആന്റെ മൂന്നിലൊരു ഭാഗം പാരായണം ചെയ്യാൻ കഴിയാത്തവരായി ഉണ്ടോ? ഇക്കാര്യം സഹാബാക്കളിൽ വളരെ ഭാരമായി തോന്നി. അവർ പറഞ്ഞു, യാ റസൂലല്ലാ, ഞങ്ങളിൽ ആരാണ് ഇത്ര കഴിവുള്ളവൻ, അതായത് മൂന്നിലൊന്ന് ഖുർആൻ രാത്രിയിൽ പാരായണം ചെയ്യുക? താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, അല്ലാഹു വാഹിദുൽ സമദ്, അതായത് സൂറ ഇഖ്ലാസ് ഖുർആന്റെ മൂന്നിലൊരു ഭാഗമാണ്. സൂറ ഇഖ്ലാസിന്റെ വിശുദ്ധ ഖുർആന്റെ മൂന്നിലൊരു ഭാഗമായി ബന്ധപ്പെട്ട് സഹീ മുസ്ലിമിൽ ഒരു റിവായത്ത് ഇപ്രകാരമാണ്, ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ ഒരുമിച്ച് കൂടുക, ഞാൻ നിങ്ങൾക്ക് ഖുർആന്റെ മൂന്നിലൊരു ഭാഗം പാരായണം ചെയ്ത് കേൾപ്പിക്കാം. ഒരുമിച്ച് കൂട്ടി എല്ലാവരെയും മസ്ജിദിൽ വിളിപ്പിച്ചു. ജനങ്ങൾ ഒരുമിച്ചുകൂടി. പിന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായി, ഖുൽ ഹു അല്ലാഹു അഹദ് പാരായണം ചെയ്തു. പിന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് പോയി. സഹാബ പറയുന്നു, ഞങ്ങളിൽ ആരോ പറഞ്ഞു, ഞാൻ കരുതുന്നത് ആകാശത്ത് നിന്ന് ഏതോ വഹീ വന്നിട്ടുണ്ട്, അത് കാരണം താങ്കൾ താങ്കളുടെ വീട്ടിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അകത്തുപോയി. പിന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു പറയുകയുണ്ടായി, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളിൽ ഖുർആന്റെ മൂന്നിലൊരു ഭാഗം പാരായണം ചെയ്യുന്നതാണ്. ശ്രദ്ധയോടെ കേൾക്കുക, ഈ സൂറ ഇഖ്ലാസ് ഖുർആന്റെ മൂന്നിലൊരു ഭാഗത്തിന് തുല്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ മൂന്നിലൊരു ഭാഗം എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? എന്തുകൊണ്ടെന്നാൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ തൗഹീദ് സ്ഥാപിക്കുന്നതിനും തെളിയിക്കുന്നതിനുമാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഈ സൂറത്തിൽ വളരെ പ്രത്യക്ഷമായ നിലയിൽ, സമഗ്രമായ നിലയിൽ തൗഹീദിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ വാക്കുകളിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മനുഷ്യന് യഥാർത്ഥ തൗഹീദിൽ പ്രവർത്തിക്കുവാൻ കഴിയും. പിന്നെ വിശുദ്ധ ഖുർആനെ ഏകദൈവത്തിന്റെ വചനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ ശ്രമിക്കും. അങ്ങനെ യഥാർത്ഥ തൗഹീദിനെ മനസ്സിലാക്കുന്നവനും അതിൽ നിലനിൽക്കുന്നവനുമാകും. പിന്നെ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ പരിപൂർണമായി പ്രവർത്തിക്കുന്നതിന് തൗഫീഖ് ലഭിക്കുന്നു. മനുഷ്യൻ കേവലം ഇത്രയും മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതായത് ഞാൻ സൂറ ഇഖ്ലാസ് ചൊല്ലിക്കൊണ്ട് ഖുർആന്റെ മൂന്നിലൊരു ഭാഗം പാരായണം ചെയ്തു, അതിനർത്ഥം ഇതാണ്, നിങ്ങൾ ഇത് ചൊല്ലുക, പിന്നെ തൗഹീദിൽ നിലനിൽക്കുക, അത് പ്രാവർത്തികമാക്കുക. ഇതുപോലെ ചില റിവായത്തുകളിൽ വേറെ ചില ആയത്തുകളുമുണ്ട്, അവയെക്കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇത് ഒരു ഭാഗമാണ്, നാലിലൊന്നാണ്, നാലിലൊന്നാണ്, നാലിലൊരു ഭാഗമാണ്. ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ചില ആയത്തുകൾ പാരായണം ചെയ്ത് ജനങ്ങൾ പറയും വിശുദ്ധ ഖുർആൻ പൂർത്തിയായി. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശ്യം ഇതായിരുന്നു, ഇതിൽ പ്രവർത്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ചിന്തിച്ചുകൊണ്ട് തൗഹീദിനെ നിലനിൽപ്പിനായി പ്രയത്നിക്കുക, അപ്പോഴാണ് നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരായി തീരുന്നത്. പിന്നെ വിശുദ്ധ ഖുർആൻ എന്താണ്? വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ തൗഹീദിന്റെ സ്ഥാപനത്തിനായിട്ടുള്ളതാണെന്ന് അതിനുവേണ്ടി എല്ലാ മനുഷ്യനും പരിശ്രമിക്കേണ്ടതുമാണ്, ദുആയും ചെയ്യേണ്ടതാണ്. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഒരു റിവായത്ത് ഉണ്ട്, അവർ വിവരിക്കുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ ഒരു സൈന്യത്തിന്റെ അമീറായി അയച്ചു, യുദ്ധത്തിനായി അയച്ചു. അയാൾ തന്റെ കൂട്ടുകാർക്ക് നമസ്കരിപ്പിക്കുമായിരുന്നു, ഖിറാഅത്തിന്റെ അന്ത്യം ഖുൽ ഹുവല്ലാഹു അഹദിൽ ചെയ്യുമായിരുന്നു. സ്വഹാബ തിരിച്ചു വന്നപ്പോൾ അവർ ഇക്കാര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? സ്വഹാബ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടെന്നാൽ ഇത് റഹ്മാനായ ദൈവത്തിന്റെ സിഫത്താണ്, അക്കാരണത്താൽ ഞാൻ ഇത് പാരായണം ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, നിങ്ങൾ അദ്ദേഹത്തിന് വിവരം കൊടുക്കുക, അല്ലാഹുവും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. പിന്നെ ബുഖാരിയിൽ ഹദ്റത്ത് അനസിന്റേതായി ഹദീസ് ഉണ്ട്. ഈ കാര്യത്തിൽ ഹദ്റത്ത് അനസ് റിവായത്ത് ചെയ്യുന്നു, ഒരിക്കൽ ഒരു അൻസാരി മസ്ജിദ് ഖുബായിൽ ഇമാമത്ത് നിർവഹിക്കാറുണ്ടായിരുന്നു. അയാൾ ഈ സൂറത്തുകൾ കൊണ്ട് നമസ്കരിപ്പിക്കുമ്പോൾ ഏത് സൂറത്ത് ആരംഭിച്ചാലും ആദ്യം ഖുൽ ഹു അല്ലാഹു അഹദ് സൂറ ഇഖ്ലാസ് ഓതുമായിരുന്നു. അത് ഓതിയതിനു ശേഷം പിന്നെ അതിനോട് ചേർന്ന് വേറെ ഏതെങ്കിലും സൂറത്ത് ഓതും. എല്ലാ റക്അത്തിലും ഇങ്ങനെ ചെയ്യുമായിരുന്നു. അയാളുടെ കൂടെയുള്ളവർ ഈ കാര്യങ്ങളിൽ അയാളോട് സംസാരിച്ചു, പറഞ്ഞു, നിങ്ങൾ സൂറ ഇഖ്ലാസ് കൊണ്ട് ആരംഭിക്കുന്നുവല്ലോ, അത് മതിയായെന്ന് മനസ്സിലാക്കുന്നില്ല, പിന്നെ മറ്റൊരു സൂറത്തും കൂടി ഓതുന്നു. ഒന്നുകിൽ നിങ്ങൾ അത് മാത്രം ഓതുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കി മറ്റേതെങ്കിലും സൂറത്ത് ഓതുക. അദ്ദേഹം പറഞ്ഞു, ഞാനിതൊരിക്കലും ഒഴിവാക്കുകയില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളുടെ ഇമാമത്ത് നിർവഹിക്കാം, ഞാൻ ഇമാമായിരിക്കാം. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒഴിവാക്കും, അതായത് ഇമാമത്ത് ഒഴിവാക്കും, സൂറത്ത് ഒഴിവാക്കുകയില്ല. അവർ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ നല്ലവനായി കരുതിയിരുന്നു. അവർ അദ്ദേഹത്തെ അല്ലാതെ മറ്റൊരാളെ ഇമാമാക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ അങ്ങക്ക് ഈ വിവരം നൽകി. താങ്കൾ പറഞ്ഞു, അല്ലയോ, ഏതൊരു കാര്യമാണോ നിന്നോടൊപ്പമുള്ളവർ നിന്നോട് പറയുന്നത്, ആ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങളെ ഏത് കാര്യമാണ് തടയുന്നത്? അതായത് സൂറ ഇഖ്ലാസ് ഓതരുത്, അല്ലെങ്കിൽ അത് മാത്രം ഓതുക, മറ്റു സൂറത്തുകൾ ഓതാതിരിക്കുക, ഒരുമിച്ച് ഓതുന്നതിനുള്ള കാരണം എന്താണ്? എന്താണ് കാരണം? നീ ഈ സൂറത്ത് എല്ലാ റക്അത്തിലും നിർബന്ധമാക്കിയിരിക്കുന്നു. അയാൾ പറഞ്ഞു, ഈ സൂറത്ത് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. താങ്കൾ പറഞ്ഞു, ഇതിന്റെ സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. പിന്നെ ഹസ്രത്ത് ഉബൈദ് ബിൻ കഅബ് വിവരിക്കുന്നു, മുശ്രിക്കീങ്ങൾ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, തന്റെ റബ്ബിന്റെ വംശപാരമ്പര്യം പറയുക. അതിൽ അല്ലാഹു തആല ഖുൽ ഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ് അവതരിപ്പിച്ചു. അതായത് സമദ് എന്നാൽ ആരുടെയും പിതാവല്ല, അദ്ദേഹത്തിനു പിതാവില്ല. എന്തുകൊണ്ടെന്നാൽ ജനിച്ച ഓരോ വസ്തുവും മരിക്കേണ്ടത് തന്നെയാണ്, എല്ലാം മരിക്കേണ്ടതാണ്. അവ തീർച്ചയായും ആരെങ്കിലും പിൻഗാമി ഉണ്ടാകും. ഇങ്ങനെയല്ലാത്ത ഒരു വസ്തുവുമില്ല. എന്നാൽ അല്ലാഹു അസ്വജൽ മരണമടയുകയില്ല, അവന് പിൻഗാമികളിൽ ആരും ഉണ്ടാവുകയില്ല. വലം യഖുല്ലഹു കുഫുവൻ അഹദ് പറയുന്നു, ഇതിന് സാമ്യമുള്ള മറ്റൊന്നുമില്ല, അവനെ പോലെ അവന് തുല്യമായി ഒന്നുമില്ല. പിന്നീടൊരിടത്ത് ഹദ്റത്ത് അബൂ ഹുറൈറയിൽ നിന്ന് റിവായത്ത് ലഭിക്കുന്നു. താങ്കൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനങ്ങൾ തമ്മിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഏതുവരെ എന്നാൽ പറയുന്നു, അവനെ അല്ലാഹു തആല ജനിപ്പിച്ചു, ഏതെങ്കിലും വസ്തു ഉണ്ടാക്കി, അല്ലാഹു തആല സൃഷ്ടിച്ചു എങ്കിൽ അല്ലാഹു തആലയെ ആരാണ് സൃഷ്ടിച്ചത്? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇക്കാലത്തും ഈ ചോദ്യം ധാരാളം ഉയർന്നു വരാറുണ്ട്. താങ്കൾ പറഞ്ഞു, അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന് പറയുക. ഇതുവരെ എന്നാൽ നിങ്ങൾ ഈ സൂറത്ത് പൂർത്തിയാക്കുക, അതായത് സൂറ ഇഖ്ലാസ് മുഴുവൻ പാരായണം ചെയ്യുക, അതിന്റെ അർത്ഥത്തിൽ ചിന്തിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതായത് അല്ലാഹു തആലയെ സൃഷ്ടിക്കുന്ന ഒരു വസ്തുവുമില്ല, അവൻ ആദ്യം മുതലുണ്ട്, അവസാനം വരെയുണ്ട്, എല്ലായ്പ്പോഴും ഉണ്ട്, എല്ലായ്പ്പോഴും ഉണ്ടാകും. അവർ ഷെയ്ത്താനിൽ നിന്ന് അഭയം തേടേണ്ടതാണ്. എന്നാൽ അവന് ഒരു നഷ്ടം വരുത്താൻ കഴിയില്ല. ഹദ്റത്ത് അബൂ ഹുറൈറ വിവരിക്കുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്നു. താങ്കൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് കുൽഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ് പാരായണം ചെയ്യുന്നത് കേട്ടു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിർബന്ധമാക്കപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്താണ് നിർബന്ധമാക്കപ്പെട്ടത്? താങ്കൾ പറഞ്ഞു, സ്വർഗം നിർബന്ധമാക്കപ്പെട്ടു. ഏതൊരു ആത്മാർത്ഥതയോടെയാണ് ഇയാൾ പാരായണം ചെയ്യുന്നത്? പിന്നെ ഹദ്റത്ത് സുഹൈൽ ബിൻ സാദ് നിന്ന് നിവേദനം, ഒരാൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, തന്റെ ദാരിദ്ര്യത്തിന്റെ പരാതി പറഞ്ഞു. താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും പറയുക, അഥവാ ആരുമില്ലെങ്കിൽ തന്റെ മേൽ സലാമത്ത് അയക്കുക, എന്നാലും അസ്സലാം അലൈക്കും എന്ന് പറയുക, നിനക്ക് സലാം ലഭിക്കുന്നതാണ്. പിന്നെ ഒരു പ്രാവശ്യം ഖുൽഹു അല്ലാഹു അഹദ് പാരായണം ചെയ്യുക. അയാൾ അങ്ങനെ തന്നെ ചെയ്തു. ഏതുവരെ എന്നാൽ അല്ലാഹു തആല എത്രയധികം ആഹാരം നൽകിയെന്നാൽ അയാളുടെ അയൽക്കാരും അയാളിൽ നിന്നും ഫലമെടുക്കുവാൻ തുടങ്ങി. അതായത് അല്ലാഹു തആല അയാൾക്ക് ബർക്കത്ത് കൊണ്ട് ധാരാളം ആഹാരം നൽകി. ഒരു സമയത്ത് അയാൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു, വിശപ്പിലായിരുന്നു. എത്ര വിശാലത കൈവന്നുവെന്നാൽ അയാൾ തന്റെ അയൽക്കാരെയും സഹായിച്ചിരുന്നു. അതുകൊണ്ട് മനുഷ്യൻ തൗഹീദിന്റെ പാഠം പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും എല്ലാ ശക്തികളുടെയും അധികാരി അല്ലാഹു ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല കണക്കില്ലാതെ അനുഗ്രഹിക്കുന്നു. അല്ലാഹു തആല മറ്റൊരിടത്ത് പറയുന്നു, അവർക്ക് ഏതെല്ലാം വഴികളിലൂടെയാണ് ആഹാരം നൽകുന്നതെന്നാൽ അവർക്ക് ചിന്തിക്കുവാൻ കൂടി കഴിയുകയില്ല. ഹദ്റത്ത് അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്ന, ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു പറഞ്ഞു, എനിക്ക് ഈ സൂറത്ത് ഖുൽ ഹു അല്ലാഹു അഹദ് ഇഷ്ടമാണ്. താങ്കൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിന്റെ ഈ സൂറത്തിനോടുള്ള സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. പിന്നെ ഹദ്റത്ത് ജാബിറിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയുണ്ടായി, പറയുന്നു, ആരാണോ എല്ലാ ദിവസവും 50 പ്രാവശ്യം ഖുൽഹു അല്ലാഹു അഹദ് പാരായണം ചെയ്തുവോ, അയാളെ ഖിയാമത്ത് ദിവസം അയാളുടെ ഖബറിൽ നിന്ന് വിളിക്കും, എണീക്കുവിൻ, സ്വർഗത്തിൽ പ്രവേശിക്കുവിൻ. ഇബ്നു ദഹ്ലമി റിവായത്ത്, ഇത് നജാഷിയുടെ സഹോദരിയുടെ പുത്രനായിരുന്നു. റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവയും ചെയ്തിരുന്നു. റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, ആരാണോ നമസ്കാരത്തിലോ അതുകൂടാതെ 100 പ്രാവശ്യം ഖുൽഹു അല്ലാഹു അഹദ് ചൊല്ലിയത്, അല്ലാഹു തആല അയാൾക്ക് തീയിൽ നരകത്തിൽ നിന്നുമുള്ള രക്ഷ ഫർളാക്കിയിരിക്കുന്നു. ഇതാണ് സൂറ ഇഖ്ലാസിന്റെ പ്രാധാന്യത. നാം രാത്രി ഇത് ചൊല്ലുമ്പോൾ അല്ലാഹു തആലയുടെ വഹദാനിയത്തിന്റെ മുന്നിൽ വച്ചുകൊണ്ട് ചൊല്ലേണ്ടതാണ്. നാം അല്ലാഹു തആല അഹദാണ് എന്ന് പറയുമ്പോൾ തന്നെ അവനെ സമദാണെന്നുമുള്ള സ്ഥാനവും മഹത്വവും നമ്മുടെ മുന്നിൽ വരേണ്ടതാണ്. സമദ് എന്നാൽ ആരെയും ആശ്രയിക്കാത്ത വസ്തുവാണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്, ഒരിക്കലും നശിക്കുന്നതല്ല. ഹദ്രത്ത് മസീഹ് മൗഊദ് റസൂലുള്ളാഹി വസല്ലം ഇക്കാര്യം ഇങ്ങനെ വിവരിക്കുന്നു. സമദിന്റെ അർത്ഥം അവനല്ലാത്ത എല്ലാ വസ്തുവും ജനിക്കുന്നതും സൃഷ്ടിക്കപ്പെട്ടതുമാണ്. അതായത് ജനിക്കുന്നതാണ്, ജനിക്കുന്നു, ഇല്ലാതാകുന്നു, നശിക്കുന്നതാണ്. അല്ലാഹു തആലയുടെ സത്ത സമദാണ്. ജനങ്ങൾ കരുതുന്നത് സമദ് എന്നാൽ നിരാശ്രയനാണ്, നിരാശ്രയത്വം എന്നാൽ നശിക്കാത്തവനാണ്, അവസാനിക്കാത്തവനാണ്, അവനിൽ നിന്ന് ഒരു വസ്തുവും ജനിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ദൈവം, എപ്പോഴുമുണ്ട്, എപ്പോഴുമുണ്ടായിരിക്കും. പിന്നെ താങ്കൾ പറയുന്നു അല്ലാഹു തന്റെ സത്തയിലും ഗുണത്തിലും പ്രഭാവത്തിലും ഒന്നാണ്, ആരും അവന് പങ്കുകാരനില്ല, എല്ലാവർക്കും അവന്റെ ആവശ്യമുണ്ട്, ഓരോ കണികയും അവനിൽ നിന്നാണ് ജീവിക്കുന്നത്, അവനെല്ലാ വസ്തുക്കൾക്കും അനുഗ്രഹത്തിന്റെ ഉറവിടമാണ്. അതായത് ലോകത്തിന് പ്രയോജനം നൽകുന്നത്, അനുഗ്രഹം നൽകുന്നത് അവന്റെ സത്തയാണ്. അവനിൽ നിന്നാണ് എല്ലാ അനുഗ്രഹത്തിന്റെയും അരുവികൾ പുറപ്പെടുന്നത്. അവൻ ആരിൽ നിന്നും അനുഗ്രഹം തേടുന്നില്ല. അതായത് അവന് അനുഗ്രഹം നൽകുന്നവർ ആരുമില്ല. അവനാണ് ലോകത്തിന് ഗുണം ചെയ്യുന്നത്. അവൻ ആരുടെയും പുത്രനല്ല, ആരുടെയും പിതാവല്ല. എന്തുകൊണ്ട് ഉണ്ടാകണം? അവന് ആരും കൂടെയില്ല. ഖുർആൻ വീണ്ടും വീണ്ടും അല്ലാഹുവിന്റെ മഹത്വം സ്ഥാപിച്ചുകൊണ്ട് അവന്റെ പ്രഭാവം കാണിച്ചുകൊണ്ട് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, ഇങ്ങനെയുള്ള ദൈവം ഹൃദയങ്ങളെ കീഴടക്കുന്നു. ജീവനില്ലാത്ത അറിവ് കുറഞ്ഞവനും ബലഹീനനും ശക്തിയില്ലാത്തവനുമല്ല. സൂറ ഇഖ്ലാസ്, സൂറ ഫലഖ്, സൂറ നാസ് അവതരിച്ചതിനെ കുറിച്ച് ഹദ്റത്ത് ഉഖ്ബ ബിൻ ആമിർ നിവേദനം ചെയ്യുന്നു. പറയുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന് രാത്രി ഇതിനു മുമ്പ് ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ആയത്ത് ഇറങ്ങിയിരിക്കുന്നു. അവ ഇതാണ്, അതായത് ഖുൽ ഹു അല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു റബ്ബിൻ നാസ്. പിന്നെ ഹദീസുകളിൽ മൂന്ന് ഖുൽ ചൊല്ലുന്നതിന്റെ മഹത്വത്തിന്റെ വിഷയത്തിൽ റിവായത്ത് വന്നിരിക്കുന്നു. ഹദ്റത്ത് ഉഖ്ബ ബിൻ ആമിർ ജഹനി വിവരിക്കുന്നു, ഒരിക്കൽ ഞാൻ ഒരു യുദ്ധയാത്രയിൽ താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രാവാഹനത്തിന്റെ കയർ പിടിച്ച് മുന്നിൽ നടക്കുകയായിരുന്നു. താങ്കൾ പറഞ്ഞു, അല്ലയോ ഉഖ്ബ ചൊല്ലുക. ഞാൻ താങ്കളിലേക്ക് ചെവി കൊടുത്തു. താങ്കൾ ചൊല്ലുന്നത് കേട്ട് ഞാൻ ചൊല്ലുന്നതിന്. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പറഞ്ഞു, ഉഖ്ബ ചൊല്ലുക. ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു, താങ്കൾ എന്താണ് പറയുന്നത്, ഞാൻ എന്താണ് പഠിക്കേണ്ടത്. മൂന്നാം പ്രാവശ്യം വീണ്ടും ഇത് പറഞ്ഞു. ഞാൻ ആരാഞ്ഞു, എന്താണ് ചൊല്ലേണ്ടത്. താങ്കൾ പറഞ്ഞു, സൂറ ഖുൽ ഹു അല്ലാഹു അഹദ്. പിന്നെ താങ്കൾ അവസാനം വരെ സൂറത്ത് ഓതി. പിന്നെ താങ്കൾ സൂറത്ത് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് അവസാനം വരെ ചൊല്ലി. ഞാനും താങ്കളോടൊപ്പം ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെ താങ്കൾ സൂറ ഖുൽ ഔദു ബിറബ്ബിൻ നാസ് അവസാനം വരെ ചൊല്ലി. ഞാനും താങ്കളോടൊപ്പം ചൊല്ലിക്കൊണ്ടിരുന്നു. താങ്കൾ പറഞ്ഞു, ഏതൊരു വ്യക്തിയാണ് ഇതുപോലെ ഈ സൂറത്തുകൾ വചനങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ അഭയം തേടിയിട്ടില്ല. അതായത് ഇത് എങ്ങനെയുള്ള വചനവും ദുആയുമാണെന്നാൽ ഇതുകൊണ്ട് മനുഷ്യൻ അല്ലാഹുവിന്റെ അഭയത്തിൽ വരുന്നു, ഒരിക്കലും പാഴാകുന്നില്ല, എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇതിൽ നല്ല രീതിയിൽ അല്ലാഹു തആലയുടെ അഭയം തേടുന്നതിന് വേറൊരു മാർഗവുമില്ല. ഹദീസിൽ ഒരു രൂപായത്ത് ലഭിക്കുന്നു. ഇതിൽ നിന്നല്ല അള്ളാഹു തആലയുടെ അപായം മറ്റൊന്നില്ല. ഇനി സൂറ ഫലഖ് അന്നാസിനെ കുറിച്ച് ഹദ്രത്ത് ഉഖ്ബ ബിൻ ആമിറിൽ നിന്ന് നിവേദനം. ഞാനൊരു രാത്രിയിൽ യാത്രയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവാരിയുടെ കടിഞ്ഞാൻ പിടിച്ച് നടക്കുകയായിരുന്നു. താങ്കൾ പറഞ്ഞു, ഉഖ്ബ, ഞാൻ നിനക്ക് രണ്ട് സൂറത്തുകൾ പഠിപ്പിക്കട്ടെ, അതിന്റെ പാരായണം വളരെയധികം നല്ലതും പ്രയോജനകരവുമാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായും യാ റസൂലുള്ളാ, താങ്കൾ അറിയുകയുണ്ടായി, ഖുൽ ഔദു റബ്ബിൽ ഫലഖ്, ഖുൽ ഔദു റബ്ബിന്നാസ്. താങ്കൾ സുബ്ഹി നമസ്കാരത്തിനായി തമ്പടിച്ചപ്പോൾ താങ്കൾ ഈ സൂറത്തുകൾ പാരായണം ചെയ്തു. പിന്നെ നമസ്കരിച്ചതിന് ശേഷം എന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഉഖ്ബ, നീ എങ്ങനെയാണ് കാണുന്നത്? ഒരുപക്ഷെ അദ്ദേഹം കരുതി വളരെ ചെറിയ സൂറത്തുകളാണ് ഓതിയത്. താങ്കൾ പറഞ്ഞു, ഇതിൽ എല്ലാമുണ്ട്. ഒരു റിവായത്തിൽ വരുന്നു, ഹദ്രത്ത് അബൂ സയീദിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നാത്തിന്റെ ദൃഷ്ടികളിൽ നിന്നും മനുഷ്യരുടെ ദൃഷ്ടികളിൽ നിന്നും അഭയം തേടിയിരുന്നു. മുആദത്തൈൻ അവതരിപ്പിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ഉപയോഗപ്പെടുത്തി മറ്റു ദുആകൾ ചെയ്തിരുന്നത് നിർത്തി ഇത് തന്നെ ചൊല്ലാൻ തുടങ്ങി. ഹദ്രത്ത് ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, ഇബ്നു ഹാഫിദ്, ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയുണ്ടായി, അല്ലയോ ഇബ്നു ഹാഫിസ്, ഞാൻ നിനക്ക് അഭയം തേടുന്നതിന്റെ ഏറ്റവും അനുഗ്രഹീതമായ വചനങ്ങൾ പഠിപ്പിക്കട്ടെയോ? അഭയം തേടുന്നതിനെ കുറിച്ച് ഏറ്റവും നല്ല അഭയം എങ്ങനെയുള്ളതാണെന്ന്, അത് മുഖേന അഭയം തേടുന്ന വൻ അഭയം തേടുന്നു. ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹി, തീർച്ചയായും. താങ്കൾ പറയുകയുണ്ടായി, ആ സൂറത്തുകളാണ് സൂറ ഫലഖ്, സൂറ നാസ്. പിന്നെ അവസാന രണ്ട് സൂറത്തുകളുടെ മഹത്വം വിവരിച്ചുകൊണ്ട് ഒരു സ്വഹാബി പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്രയിലായിരുന്നു. യാത്രക്കുള്ള മൃഗങ്ങൾ കുറവായിരുന്നു, മാറി മാറി ഞങ്ങൾ സവാരി ചെയ്തിരുന്നു. ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എന്റെയും ഇറങ്ങേണ്ടുന്ന ഊഴമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് എന്റെ അടുത്ത് വന്നു, എന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ചൊല്ലുക, ഞാൻ ഈ വചനം ചൊല്ലി. അതുപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് മുഴുവൻ പാരായണം ചെയ്തു. ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അത് പാരായണം ചെയ്തു. ഇതുപോലെ ഖുൽ ഔദു ബിറബ്ബിന്നാസ് പാരായണം ചെയ്യുവാൻ പറഞ്ഞു. മുഴുവനും സൂറത്തും പാരായണം ചെയ്തു, ഞാനും പാരായണം ചെയ്തു. പറയുകയുണ്ടായി, നമസ്കരിക്കുമ്പോൾ ഈ രണ്ട് സൂറത്തുകളും നമസ്കാരത്തിൽ ഓതുക. ഉഖ്ബ ബിൻ ആമിർ യുഹാനിയിൽ നിന്ന് നിവേദനം, ഞാനൊരു യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. പ്രഭാതം പുലർന്നപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് ചൊല്ലി, എന്നെ തന്റെ വലതുഭാഗത്ത് നിർത്തി. പിന്നെ താങ്കൾ മുആദത്തൈന്റെ ഖിറാഅത്ത് ചെയ്തു. താങ്കൾ നമസ്കാരത്തിൽ നിന്ന് നിഷ്ക്രമിച്ചപ്പോൾ പറയുകയുണ്ടായി, നീ എങ്ങനെയാണ് വീക്ഷിച്ചത്? ആദ്യ റിവായത്തിനോട് ചേരുന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വീക്ഷിച്ചു യാ റസൂലുള്ളാ. താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നീ ഈ സൂറത്തുകൾ എപ്പോ ഉറങ്ങിയാലും എപ്പോ ഉണർന്നാലും പാരായണം ചെയ്യുക. അതുകൊണ്ട് ഈ പ്രാധാന്യതയാണ് ഈ സൂറത്തുകൾക്ക്. ഇക്കാലത്ത് ഇവ പാരായണം ചെയ്യേണ്ടതിന്റെ ആവശ്യകത കൂടുതലായിരിക്കുകയാണ്. സ്വന്തം നിലയിലും നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക്, പിന്നെ ശൈത്താന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്, പിന്നെ ജമാഅത്തി നിലയിൽ ഇസ്ലാമിനെതിരെ നടക്കുന്ന കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന്. ഇക്കാലത്ത് ഇസ്ലാമിനെതിരിൽ ഒരു വശത്ത് ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ വളരെ തന്ത്രപരമായ പ്രയത്നങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്, മറ്റൊരു വശത്ത് പ്രസിദ്ധരായ മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം നേതാക്കന്മാർ അവർ സംജാതമാക്കിയിരിക്കുന്ന അവസ്ഥ, ഇവിടെ ഫിത്ന ഫസാദ് തുടങ്ങിവച്ചിരിക്കുകയാണ്. മുസ്ലിം പണ്ഡിതന്മാർ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിലും മുസ്ലിം സമൂഹത്തെ ഇളക്കിവിട്ടുകൊണ്ട് ശൈത്താനിക ശക്തികൾക്ക് കൂടുതൽ അവസരം നൽകുകയാണ്. അങ്ങനെ അവരുടെ കൈകൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതുപോലെ നിരീശ്വരവാദം, അതും അതിന്റെ ശക്തിയിലാണ്. ഇക്കാര്യം വിവരിച്ചുകൊണ്ട് സൂറ ഫലഖിന്റെ അടിസ്ഥാനത്തിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിടത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ മസീഹ് മൗഊദിന്റെ ശത്രുക്കളുടെ ലക്ഷ്യമാകുമ്പോൾ ഇങ്ങനെ ദുആ ചെയ്യുക: ഞാൻ സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്നും, അവർ ആന്തരികവും ബാഹ്യവുമായ ശത്രുക്കളാണ്, അള്ളാഹുവിന്റെ അഭയം തേടുന്നു. അവൻ പ്രഭാതത്തിന്റെ നാഥനാണ്, പ്രകാശം പരത്തൽ അവന്റെ അധീനത്തിലാണ്. ഈ പ്രകാശം ആത്മീയ പ്രകാശമാണ്, അത് മസീഹ് മൗഊദ് ആഗതനായിക്കൊണ്ട് വെളിപ്പെട്ടു. പിന്നെ ഞാൻ രാവിന്റെ ഇരുളിന്റെ ഉപദ്രവത്തിൽ നിന്നും, അതായത് മസീഹ് മൗഊദിന്റെ നിഷേധത്തിന്റെ രാത്രിയുടെ ഇരുട്ടാണ്, അള്ളാഹുവിന്റെ അഭയം തേടുന്നു. ഇതിലൊന്ന് ഇസ്ലാമിക ശത്രുജനങ്ങളാണ്. അവർ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ ആരോപണം ഉന്നയിക്കുന്നു. മറ്റൊന്ന് ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. അവർ തങ്ങളുടെ ന്യൂനതകളെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ മസീഹ് മൗഊദിനെതിരിൽ ജനങ്ങളെ ഇളക്കിവിടുന്നതിൽ വ്യാപൃതരാണ്. ഇതിൽ നാം കാണുന്നത് പോലെ പാകിസ്ഥാനിലെ പണ്ഡിതന്മാർ മുൻപന്തിയിലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ പാകിസ്ഥാനി അഹമ്മദികൾ പ്രത്യേകമായി ഈ സുന്നത്തിനെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഹദ്രത്ത് മസീഹ് മൗഊദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൂറ ഫലഖിൽ മിൻ ശർരി ഗാസിക് ഇദാ വഖബ് പറയുകയുണ്ടായി. ഇതാണ് രാവിന്റെ ഫിത്രയിൽ നിന്ന് രക്ഷ നേടുന്നതിന്റെ ദുആയാണ്. ഗാസിക് എന്ന് പറയുന്നത് രാത്രിക്കാണ്. വഖബ് എന്നതിന്റെ അർത്ഥം ഇരുട്ടും അന്ധകാരം വ്യാപിക്കലും. ഈ ഫിത്ര മസീഹ് മൗഊദിന്റെ നിഷേധത്തിന്റെ അന്ധകാരമാണ്. അതിൽ നിന്നും അഭയം തേടുകയാണ്. ദുഃഖകരം പറയട്ടെ, മുസ്ലിങ്ങളുടെ അവസ്ഥ, അല്ലാഹു തആല അവർക്ക് ഒരു ദുആ പഠിപ്പിച്ചു. പ്രകാശത്തിന് ശേഷം അന്ധകാരത്തിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ തേടുന്നതിന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഈ ദുആകൾ ഇടതടവില്ലാതെ ദിവസേന ചൊല്ലുക. അങ്ങനെ തൗഹീദിൽ നിലനിൽക്കാവുന്നതാണ്. പിന്നെ അന്ധകാരത്തിന്റെയും ഇരുട്ടിന്റെയും ഫിത്നയിൽ നിന്നും രക്ഷപ്പെടുക. എന്നാൽ മുസ്ലിങ്ങൾ അവ ഗൗനിച്ചില്ല. മുസ്ലിങ്ങൾ ഈ ഫിത്നയിൽ മുങ്ങുകയാണ്. ഇക്കാരണത്താൽ ഇന്ന് ലോകത്ത് അമുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ മേൽ ആരോപണത്തിന് അവസരം ലഭിക്കുന്നു. ഏതായിരുന്നാലും മുസ്ലിങ്ങളുടെ ഈ അവസ്ഥ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് ഈ സൂറത്തുകളിൽ ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അങ്ങനെ ഈ അന്ധകാരത്തിൽ നിന്നും നാം രക്ഷപ്പെടാവുന്നതാണ്. അള്ളാഹു തആലായുടെ അഭയത്തിൽ, വഫാസാത്തിന്റെ ഉപദ്രവത്തിൽ വീണിട്ടുള്ളവരിൽ നിന്നും അള്ളാഹു തആലായുടെ അഭയത്തിൽ നാം വരണം. അതായത് ഇസ്ലാം അഹമ്മദിയത്തിന്റെ എതിരിൽ വിവിധ തരത്തിൽ ജനഹൃദയങ്ങളിൽ വെറുപ്പും വൈരാഗ്യവും സൃഷ്ടിക്കുന്നവരുടെ തിന്മകളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ അമുസ്ലിം പ്രസിദ്ധ പണ്ഡിതന്മാർ എല്ലാവരും ചേർന്നിരിക്കുകയാണ്. ഒന്ന്, ദീനിനെതിരായിക്കൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അമുസ്ലിങ്ങൾ ഇസ്ലാമിന് എതിരായതിനാൽ ഫിത്ന പരത്തുന്നു. മറ്റൊന്ന്, ദീനിന്റെ പേരിൽ അള്ളാഹു തആല അയച്ചവർക്കെതിരിൽ ജനങ്ങളെ ഇളക്കിവിട്ടുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. രണ്ടുപേരും ആ ഫിത്നയിൽ ചേർന്നിരിക്കുകയാണ്. പറയുന്നു, ഉമ്മി ശർരി നഫാസാതി ഫിൽ ഉഖദ്. പിന്നെ സൂറ നാസിൽ അള്ളാഹു തആലയുടെ റബൂബിയത്ത്, മാലിക്കിയത്ത്, യഥാർത്ഥ ആരാധനാകുന്നതിന്റെ വിവരണമാണ്. അവ വിവരിച്ചുകൊണ്ട് അവന്റെ അഭയത്തിൽ വരുന്നതിന്റെ, ഷെയ്ത്താന്റെ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ ദുആ ചെയ്തിരിക്കുന്നു. ഇക്കാലത്ത് ഭൗതികതയുടെയും നിരീശ്വരത്വത്തിന്റെയും വലിയ സ്വാധീനമാണ്. ഭൗതികത തന്റെ കൈപ്പിടി സമൂഹത്തിൽ എത്രയധികം ആഴ്ത്തിയിരിക്കുന്നുവെന്നാൽ ചില യുവാക്കൾ ഇതിൽ പ്രഭാവിതരായിരിക്കുന്നു. അതുകൊണ്ട് ഈ ദുആകൾ നമ്മിൽ ഊതുമ്പോൾ കൂടെ തന്നെ നമ്മുടെ കുട്ടികളിലും ഊതുക. അങ്ങനെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മുടെ തലമുറ സുരക്ഷിതരായിരിക്കട്ടെ. ദീനിൽ നിലനിൽക്കുന്നവരും അള്ളാഹുവിന്റെ വഹദാനിയത്ത് മനസ്സിലാക്കുന്നവരുമാകട്ടെ. അള്ളാഹു നമ്മിൽ ഓരോരുത്തരും ഈ സൂറത്തുകളുടെ പ്രത്യേകത മനസ്സിലാക്കി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രാവർത്തികമാക്കുന്നവരാകട്ടെ. അള്ളാഹുവിന്റെ വഹദാനിയത്തിന്റെ വിഷയം നമ്മിൽ വെളിപ്പെടട്ടെ. അവനെ കൂടാതെ ആരുടെ മുമ്പിലും നാം കുനിയുന്നവരാകാതിരിക്കട്ടെ. അവനെ എല്ലാ ശക്തികളുടെയും പ്രഭവ സ്ഥാനമായി മനസ്സിലാക്കട്ടെ. കേവലം ഹൃദയത്തിൽ മാത്രമല്ല, എല്ലാ പ്രവൃത്തികൾ കൊണ്ടും ഇത് തെളിയിക്കുക. അള്ളാഹു തആല തന്നെയാണ് എല്ലാ ശക്തികളുടെയും ഉത്ഭവസ്ഥാനം, എല്ലാ പ്രകാശത്തിന്റെയും ഉറവിടമാണ്, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവനാണ്. സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അള്ളാഹു തആലയുടെ മുമ്പിൽ കുനിയുക, അല്ലാതെ സൃഷ്ടികളിൽ പ്രതീക്ഷ പുലർത്തരുത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിച്ചുകൊണ്ട് ഏതൊരു പ്രകാശമാണോ നാം നേടിയത്, അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രകാശത്തിന്റെ പ്രതിഫലനമാണ്. അള്ളാഹു തആലയോട് ദുആ ചെയ്യുക, അള്ളാഹു തആല നമ്മെ ഇതിൽ എപ്പോഴും നിലനിർത്തട്ടെ. ഒരിക്കലും നാം അന്ധകാരത്തിലും ഇരുട്ടിലും തപ്പിത്തടയുന്നവരാകരുത്. അള്ളാഹുവിന് വരദാനങ്ങളിൽ നിന്ന് ഖിലാഫത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനോട് നാം എല്ലായ്പ്പോഴും കൂടിച്ചേർന്നിരിക്കുക. എല്ലാ നഷ്ടം വരുത്തുന്നവരുടെയും ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മെ അവന്റെ അഭയത്തിൽ വയ്ക്കുമാറാകട്ടെ. അത് ദീനി ഉപദ്രവമായാലും ദുനിയാവി ഉപദ്രവമായാലും എല്ലാ അസൂയാലുക്കളുടെയും അസൂയകളിൽ നിന്നും അതിന്റെ നഷ്ടങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. എല്ലായ്പ്പോഴും അള്ളാഹു തആലയെ നാം തങ്ങളുടെ റബ്ബ്, തങ്ങളെ പരിപാലിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി അവന്റെ അഭയത്തിലായിരിക്കട്ടെ. എല്ലാ ചക്രവർത്തിമാരിലും ഉന്നതനായി അള്ളാഹു തആലയെ മനസ്സിലാക്കുക. അങ്ങനെ അവന്റെ അധികാരത്തിൽ പരിപൂർണ വിശ്വാസം പുലർത്തുന്നവരായിരിക്കട്ടെ. ആ യഥാർത്ഥ ആരാധ്യന്റെ ആരാധനയുടെ ബാധ്യതകൾ നാം നിർവഹിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും അവന്റെ അഭയത്തിൽ വരുന്നതിന് നാം ശ്രമിക്കുക. വസ്വാസുണ്ടാക്കുന്നവരുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടട്ടെ. അതിൽ നിന്ന് അള്ളാഹു തആലയുടെ അഭയത്തിൽ വരട്ടെ. തങ്ങളുടെ ഹൃദയങ്ങളെയും എല്ലാ വസ്വാസുകളിൽ നിന്നും ശുദ്ധിയാക്കി വയ്ക്കുന്നതിന് ശ്രമിക്കുക. അതിനുവേണ്ടി അള്ളാഹു തആലയുടെ അഭയം തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹു തആല നമുക്ക് ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി കൃത്യമായി ഉറങ്ങുന്നതിന് മുമ്പായി ഈ ദുആകളെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞാനുസാരം ഈ വചനങ്ങൾ പാരായണം ചെയ്ത് ഞങ്ങളുടെ മേൽ നാം ഊതുകയും ചെയ്യുന്നവരാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَادْعُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ